ലൗഡേറ്റർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പ്രക്ഷേപണത്തിൽ വാർത്തകളും. ദക്ഷിണ സുഡാനിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഫ്രാൻസിസ് പാപ്പ പത്രപ്രവർത്തകരുമായി നടത്തിയ അഭിമുഖത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. കോംഗോ തെക്കൻ സുഡാൻ അപ്പോസ്തലിക യാത്ര പൂർത്തിയാക്കി ഫ്രാൻസിസ് പാപ്പ റോമിലെത്തി. തെക്കൻ സുഡാനിലേക്കും കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലേക്കുമുള്ള അപ്പോസ്തലിക യാത്ര കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് 5:15 റോമിൽ ഫ്രാൻസിസ് പാപ്പ തിരിച്ചെത്തി. 6 ദിവസം നീണ്ട തന്റെ സന്ദർശനത്തിന് ശേഷം ജൂബ അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് പാപ്പയെയും ഏകദേശം 70 മാധ്യമപ്രവർത്തകരെയും വഹിച്ചുകൊണ്ട് പ്രാദേശിക സമയം 11:56 വിമാനം പുറപ്പെട്ടു. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ കോംഗോ തെക്കൻ സുഡാൻ ജനങ്ങൾക്ക് സമാശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒരു സന്ദേശം നൽകുവാനാണ് പരിശ്രമിച്ചത്. പാപ്പ ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിലും രാഷ്ട്രത്തിലും സമാധാനം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. വിശാലവും ജീവൻ തുടിക്കുന്നതുമായ ഈ രാജ്യം ആഫ്രിക്കയുടെ ഉരോധര ഭിത്തി വയറ്റിലേറ്റ ഒരു പ്രഹരം പോലെ അക്രമങ്ങളാൽ കുറച്ചുകാലമായി ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നുവെന്ന് പാപ്പ ശക്തമായ ഭാഷയിൽ പറഞ്ഞു. പാപ്പ അർപ്പിച്ച ദിവ്യബലികളിൽ വൻ ജനാവലിയാണ് വന്നു ചേർന്നത്. കോംഗോയുടെ തലസ്ഥാനമായ കിൻഷാസിയിൽ 1,00,000-ലധികവും തെക്കൻ സുഡാനിന്റെ തലസ്ഥാനമായ ജൂബയിൽ ഏകദേശം 1,00,000 വിശ്വാസികളും ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ബലിയർപ്പിക്കാനെത്തി. സമാധാനം കെട്ടിപ്പടുക്കാനുള്ള ഒരവസരവും പാഴാക്കരുതെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ട്വിറ്റർ സന്ദേശം. February 5 നൽകിയ ട്വിറ്റർ സന്ദേശത്തിൽ സൌത്ത് സുഡാൻ സമാധാനം എന്ന 2 ഹാഷ്ടാഗോടുകൂടിയാണ് ഫ്രാൻസിസ് പാപ്പ ട്വിറ്റർ സന്ദേശം പങ്കുവച്ചത്. തെക്കൻ സുഡാനിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകിയ ട്വിറ്റർ സന്ദേശത്തിൽ തന്റെ ഹൃദയത്തോട് അവരെ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ചേർത്തുവച്ചുകൊണ്ടാണ് താൻ റോമിലേക്ക് തിരിക്കുന്നതെന്ന് സൂചിപ്പിച്ച പാപ്പ ആ ജനങ്ങൾ തന്റെ ഹൃദയത്തിലുണ്ടെന്നും ലോകം മുഴുവനുള്ള ക്രൈസ്തവരുടെ എല്ലാം ഹൃദയത്തിൽ അവരുണ്ടെന്നും ഒരിക്കലും പ്രത്യാശ കൈവിടരുതെന്നും അവരുടെ രാജ്യത്തിൽ സമാധാനം കെട്ടിപ്പടുക്കാനുള്ള ഒരവസരവും പാഴാക്കരുതെന്നും പങ്കുവച്ചു. റോമിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ വിമാനം കടന്നുപോയ രാജ്യങ്ങളുടെ തലവന്മാർക്കും ജനങ്ങൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ടെലഗ്രാം സന്ദേശമയച്കു. തെക്കൻ സുഡാനിലെ പ്രസിഡന്റ് സാൽവ കീർ മയാർഡിറ്റിന് അയച്ച സന്ദേശത്തിൽ സമാധാനത്തിന്റെ എക്കുമെനിക്കൽ തീർത്ഥാടനം കഴിഞ്ഞ് താൻ മടങ്ങുമ്പോൾ പ്രസിഡന്റിനും പൌരാധികാരികൾക്കും തെക്കൻ സുഡാനിലെ പ്രിയപ്പെട്ട ജനങ്ങൾക്കും അവർ തനിക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥേയത്തിനും നന്ദി പറഞ്ഞു. തന്റെ പ്രാർത്ഥനകൾ വീണ്ടും ഉറപ്പു നൽകിയ പാപ്പ അവരുടെ രാജ്യത്തിനുമേൽ സർവശക്തനായ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു. തെക്കൻ സുഡാന് മുകളിലൂടെ പറന്ന അവസരത്തിൽ സുഡാൻ റിപ്പബ്ലിക്കിന്റെ ട്രാൻസിഷണൽ പരമാധികാര സമിതിയുടെ അധ്യക്ഷൻ അബ്ദൽ ഫത്താഹ് അൽ ബുർഹാന് പാപ്പ ടെലഗ്രാം സന്ദേശം അയച്ചു. അറേബ്യൻ റിപ്പബ്ലിക്കായ ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദൽ ഫത്താ എൽ നിസിക്കും ഗ്രീസിന് മുകളിലൂടെ വിമാനം കടന്നുപോകുമ്പോൾ ഹെലനിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായ കത്തറീന സക്കലാറോപ്പിളയ്ക്കും പാപ്പ സന്ദേശമയച്ചു. ഇറ്റലിയുടെ വ്യോമ അതിർത്തിയിലെത്തിയപ്പോൾ ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജോ മത്തറയിലേക്ക് അയച്ച സന്ദേശത്തിൽ സുദൃഢമായ ആത്മീയ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതവും സമാധാനവും നീതിയും കണ്ടെത്താൻ തുടിക്കുകയും ചെയ്യുന്ന ജനങ്ങളെ കണ്ടെത്താൻ കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലേക്കും തെക്കൻ സുഡാനിലേക്കുമുള്ള അപ്പോസ്തലിക യാത്രയിൽ കഴിഞ്ഞുവെന്ന് പാപ്പ രേഖപ്പെടുത്തി. 40th അപ്പോസ്തലിക സന്ദർശനം പൂർത്തിയാക്കി റോമിലെത്തിയ പാപ്പ പരിശുദ്ധ മാതാവിന് നന്ദി അർപ്പിച്ചു. കോംഗോ തെക്കൻ സുഡാൻ രാജ്യങ്ങളിലേക്കുള്ള അപ്പോസ്തലിക യാത്ര പൂർത്തിയാക്കി റോമിലേക്ക് മടങ്ങിയെത്തിയ പാപ്പ മേരി മേജർ ബസലിക്ക സന്ദർശിക്കുകയും അപ്പോസ്തലിക യാത്രയെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുസ്വരൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ യാത്രയിൽ ഉടനീളം അനുഭവിച്ച മാതാവിന്റെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞു. മേരി മേജർ ബസലിക്കയുടെ മാതാവിന്റെ മുന്നിൽ പാപ്പ 104th പ്രാവശ്യമാണ് ചെന്ന് പ്രാർത്ഥിക്കുന്നത്. മരിയ സാലൂസ് പോപ്പുളി റൊമാനി എന്ന പുരാതന ഐക്കണിന്റെ മുന്നിൽ ഫ്രാൻസിസ് പാപ്പ ഹ്രസ്വമായി പ്രാർത്ഥിച്ചു. അപ്പോസ്തലിക യാത്ര തുടങ്ങുന്നതിന് മുൻപ് തിങ്കളാഴ്ച പാപ്പ പേപ്പൽ ബസലിക്കയിലെ പോർഗീസ് ചാപ്പൽ സന്ദർശിച്ചിരുന്നു. മരിയ സാലൂസ് പോപ്പുളി റൊമാനിയുടെ ഐക്കൺ മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പയുടെ ഭരണകാലത്ത് ഏതാണ്ട് AD 590 റോമിൽ എത്തിയെന്നാണ് പാരമ്പര്യം. 1838 ഗ്രിഗറി 16th പാപ്പ ഈ തിരുസ്വരൂപത്തിന് കിരീടമണിയിച്ചു. ഒരു നൂറ്റാണ്ടിന് ശേഷം 1954 മരിയൻ വർഷത്തിൽ പിയൂസ് 12th പാപ്പ ഈ ഭക്തി പുനരാവർത്തിക്കുകയും ചെയ്തു. 1000-ലധികം പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയ ഭൂകമ്പത്തെ തുടർന്ന് തെക്കൻ തുർക്കിയിലും വടക്കൻ സിറിയയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തെക്കൻ തുർക്കിയിലും വടക്കൻ സിറിയയിലും തിങ്കളാഴ്ച പുലർച്ചെ ജനങ്ങൾ ഉറങ്ങുന്നതിനിടെയാണ് റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. തുർക്കിയിൽ മാത്രം 912 പേർ വധിക്കപ്പെട്ടതായും 5300 പേർക്ക് പരിക്കേറ്റതായും തുർക്കി പ്രസിഡന്റ് എർദോഗൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലും വൻ നാശമാണ് ഈ ഭൂകമ്പം വിതച്ചത്. 100 കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ഓട്ടത്തിൽ അധികൃതർ പുരോഗമിക്കുകയും ചെയ്യുന്നു. സഹായത്തിനായി തുർക്കി അന്താരാഷ്ട്ര അഭ്യർത്ഥന പുറപ്പെടുവിച്ചതിനെ തുടർന്ന് യുകെ പ്രധാനമന്ത്രി ഋഷി സുനക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സഹായം അയക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി പാപ്പ 40th വിദേശ അപ്പസ്തോലിക പര്യടനം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ വിമാനത്തിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിന്റെ സംഗ്രഹം. കോംഗോ, ദക്ഷിണ സുഡാൻ അപ്പസ്തോലിക പര്യടനം കഴിഞ്ഞ് ഫ്രാൻസിസ് പാപ്പ 5th ഞായറാഴ്ച വൈകുന്നേരം വത്തിക്കാനിൽ തിരിച്ചെത്തി. ഈയിടെ സന്ദർശനത്തിന്റെ 2nd അവസാനത്തെയും വേദിയായിരുന്ന ദക്ഷിണ സുഡാനിൽ നിന്ന് റോമിലേക്കുള്ള മടക്കയാത്രയിൽ പാപ്പായോടൊപ്പം ദക്ഷിണ സുഡാനിൽ പാപ്പായെ അനുയാത്ര ചെയ്ത കാന്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയും സ്കോട്ട്ലൻഡിലെ സഭയുടെ മോഡറേറ്റർ യാൻ ഗ്രീൻഷീൽഡ്സും വിമാനത്തിൽ ഉണ്ടായിരുന്നു. മൂവരും വിമാനത്തിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചു. ഫ്രാൻസിസ് പാപ്പ പത്രപ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. റഷ്യ ഉക്രൈനെതിരെ നടത്തുന്ന പടയോട്ടം, റഷ്യയുടെ പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയുടെ സാധ്യത, വിവിധ നാടുകളിലെ രക്തച്ചൊരിച്ചിലുകൾ, സ്വവർഗപ്രേമത്തെ കുറ്റകൃത്യമായി കാണുന്നതിനെതിരായ പാപ്പായുടെ നിലപാട്, ബെനഡിക്ട് 16th പാപ്പായുടെ മരണത്തിനുശേഷമുള്ള തന്റെ സഭാശുശ്രൂഷാ ദൌത്യം, ആഗോളതലത്തിൽ പ്രകടമാകുന്ന നിസ്സംഗത തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ ഈ സംഭാഷണത്തിൽ പരാമർശിക്കപ്പെട്ടു. ആദ്യ ചോദ്യകർത്താവ് കോംഗോയിലെ കത്തോലിക്ക റേഡിയോ ടെലിവിഷൻ എലീക്കിയായുടെ പ്രതിനിധി യാൻ ബപ്തിസ്റ്റ് മലേംഗയായിരുന്നു. 2016 പരിശുദ്ധ സിംഹാസനവും പ്രജാധിപത്യ കോംഗോ റിപ്പബ്ലിക്കും തമ്മിൽ വിദ്യാഭ്യാസം, ആരോഗ്യ സേവനം എന്നിവയെ അധികരിച്ച് ഒപ്പുവച്ച കരാറിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ആ ഉടമ്പടിയെക്കുറിച്ച് തനിക്ക് ധാരണയില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് പറയാൻ തനിക്കാകില്ലെന്നും ഒരഭിപ്രായം പറയാൻ വത്തിക്കാൻ സംസ്ഥാന കാര്യാലയത്തിന് കഴിയുമെന്നും പാപ്പ പ്രത്യുത്തരിച്ചു. കോംഗോയിലെത്തുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താൻ ആഫ്രിക്കയിലെ ദക്ഷിണാശാലികളായ സർവകലാശാല വിദ്യാർത്ഥികളുമായി ഒരു സൂം മീറ്റിംഗ് നടത്തിയിരുന്നത് പാപ്പ അനുസ്മരിക്കുകയും നല്ല ബുദ്ധിയുള്ള ആളുകൾ ആഫ്രിക്കയുടെ സമ്പത്തുകളിൽ ഒന്നാണെന്നും ആ ചെറുപ്പക്കാർക്ക് ഇടം നൽകണമെന്നും വാതിലുകൾ അടയ്ക്കരുതെന്നും പറയുകയും ചെയ്തു. കോംഗോയെ ചൂഷണം ചെയ്യാൻ വരുന്ന ആളുകളെ ആകർഷിക്കുന്ന നിരവധി പ്രകൃതി സമ്പത്ത് അന്നാടനുണ്ടെന്നും ആഫ്രിക്കയെ ചൂഷണം ചെയ്യണം എന്ന ആശയം പ്രബലമാണെന്നും പാപ്പ പറഞ്ഞു. കോംഗോയുടെ കിഴക്കൻ പ്രദേശത്തെ പ്രശ്നം തന്നെ വേദനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ആ യുദ്ധത്തിന്റെ ഇരകളായവർ, മുറിവേറ്റവർ, അംഗഭംഗം സംഭവിച്ചവർ എന്നിവരുമായി താൻ കൂടിക്കാഴ്ച നടത്തിയത് അനുസ്മരിക്കുകയും ഈ പോരാട്ടം ഏറെ വേദനാജനകമാണെന്നും എല്ലാം സമ്പത്ത് കൈയടക്കാനാണെന്നും അത് ശരിയല്ലെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2nd ചോദ്യം ഉന്നയിച്ചത് മൌറീഷ്യസിലെ പോർട്ട് ലൂയിസ് രൂപതയുടെ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധി ഷാൻ ലൂക്ക് മൂട്ടോസ്വാമി ആയിരുന്നു. ആഫ്രിക്കൻ നാടുകളിൽ 10 ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യസേനയുടെ സാന്നിധ്യമുണ്ടായിട്ടും ആക്രമണങ്ങൾക്ക് അറുതി വരാത്ത പശ്ചാത്തലത്തിൽ ആ നാടുകൾ സുരക്ഷയ്ക്കായി, ഉദാഹരണത്തിന് സാഹേൽ പ്രദേശത്തുള്ള ചില റഷ്യൻ സ്വകാര്യ സ്ഥാപനങ്ങൾ പോലുള്ള മറ്റു പങ്കാളികളെ തേടുന്നതിനുള്ള പ്രലോഭനം ശക്തിപ്പെടുകയും ഈ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന അവസ്ഥയുണ്ടാകുകയും ചെയ്തേക്കാവുന്ന സ്ഥിതിയിൽ പുതിയൊരു മാതൃക പരിപോഷിപ്പിക്കാൻ എന്തു ചെയ്യാനാകും എന്നതായിരുന്നു ചോദ്യം. അതിനുത്തരമായി ആക്രമണം എന്നത് ദൈനംദിന വിഷയമാണെന്നും അക്രമം എങ്ങനെ ഉണ്ടാവുന്നു എന്നത് വേദനാജനകമാണെന്നും ആയുധ വ്യാപാരമാണ് ഇതിനുള്ള കാരണങ്ങളിലൊന്നെന്നും പാപ്പ പറഞ്ഞു. ആയുധ കച്ചവടം ലോകത്തിലെ ഏറ്റവും വലിയ വിപത്തായിട്ടാണ് താൻ കരുതുന്നതെന്ന് പറഞ്ഞ പാപ്പ ഒരു വർഷക്കാലം ആയുധ വിൽപ്പന ഇല്ലാതിരുന്നാൽ ലോകത്തിലെ പട്ടിണി അവസാനിക്കുമെന്ന് ആരോ തന്നോട് പറഞ്ഞത് അനുസ്മരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആയുധ കച്ചവടമാണെന്നും വൻശക്തികൾ തമ്മിൽ മാത്രമല്ല ഈ കച്ചവടമെന്നും ഈ പാവപ്പെട്ട ജനതയ്ക്ക് പോലും ആയുധം വിൽക്കുന്നുവെന്നും അവർ രാജ്യത്തിനകത്ത് യുദ്ധം വിതയ്ക്കുന്നുവെന്നും വ്യക്തമാക്കിയ പാപ്പ അത് ക്രൂരതയാണെന്ന് അപലപിച്ചു. കാരണം ഈ ആയുധ വ്യാപാരികൾ ആ ദരിദ്ര ജനതയോട് പറയുന്നത് യുദ്ധത്തിനിറങ്ങൂ എന്നാണെന്ന് വിശദീകരിച്ചു. ആയുധങ്ങൾ കൊടുക്കുന്നതിന് പിന്നിൽ ഭൂമിയും ധാതുക്കളും സമ്പത്തും ചൂഷണം ചെയ്യുകയെന്ന സാമ്പത്തിക താൽപര്യങ്ങൾ ഉണ്ട് എന്ന വസ്തുത പാപ്പ ചൂണ്ടിക്കാട്ടി. ആഫ്രിക്കയിലെ ഗോത്രവാദവും സഹായകരമായ ഒന്നല്ല എന്നും ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം വർദ്ധമാനമാകുന്നതിന് ആയുധ വിൽപ്പന കാരണമാകുന്നുണ്ടെന്നും ഗോത്രങ്ങൾ തമ്മിലുള്ള ഈ പോരാട്ടത്തെ അവർ മുതലെടുക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ എടുത്തുകാട്ടി. ഇതിനെ പൈശാചികമാണെന്നും ഇതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്ക് തനിക്ക് ലഭിക്കുന്നില്ല എന്നും പാപ്പ പറഞ്ഞു. ഇത് നാശം വിതയ്ക്കലാണ്, അതായത് സൃഷ്ടിയെ നശിപ്പിക്കുന്നു, വ്യക്തിയെ നശിപ്പിക്കുന്നു, സമൂഹത്തെ നശിപ്പിക്കുന്നു, പാപ്പ വിശദീകരിച്ചു. ചുരുക്കത്തിൽ, ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഒരു രാജ്യത്തിന്റെ സമ്പത്ത് യുദ്ധത്തിലൂടെ കൊള്ളയടിക്കാനുള്ള ആഗ്രഹമാണെന്നും അതിന് അവർ ആയുധങ്ങൾ വിൽക്കുകയും കുട്ടികളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പാപ്പായോട് മൂന്നാമത്തെ ചോദ്യം ഉന്നയിച്ചത് അമേരിക്കയിലെ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വാർത്താവിഭാഗമായ NBC ന്യൂസിന്റെ വിദേശ ലേഖകൻ ക്ലാവ്ഡിയോ ലവാങ്ക ആയിരുന്നു. 2019 പാപ്പ ദക്ഷിണ സുഡാന്റെ നേതാക്കളുടെ മുന്നിൽ മുട്ടുകുത്തി സമാധാന അഭ്യർത്ഥന നടത്തിയതും നിർഭാഗ്യവശാൽ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധം February 24 ഒരു വർഷം പിന്നിടുന്നതും അനുസ്മരിച്ചുകൊണ്ട് ക്ലാവ്ഡിയോ ലവാങ്ക പാപ്പായോട് ചോദിച്ചത് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ലഭിച്ചാൽ ദക്ഷിണ സുഡാന്റെ നേതാക്കളുടെ മുന്നിൽ ചെയ്ത ആ പ്രവൃത്തി ആവർത്തിക്കുമോ എന്നാണ്. ഉക്രൈന്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാരെ കാണാൻ താൻ തയ്യാറാണെന്നും താൻ കിയേവിലേക്ക് പോകാതിരുന്നത് മോസ്കോയിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നതിനാലാണെന്നും എന്നാൽ യുദ്ധത്തിന്റെ രണ്ടാം ദിവസം തന്നെ താൻ റഷ്യയുടെ സ്ഥാനപതി കാര്യാലയത്തിൽ നേരിട്ട് പോകുകയും മോസ്കോയിൽ ചെന്ന് പുടിനുമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തുവെന്നും പാപ്പ വെളിപ്പെടുത്തി. എന്നാൽ 2019 സുഡാനിലെ നേതാക്കളുടെ മുന്നിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് തനിക്കറിയില്ലെന്നും മനസ്സിൽ കരുതാത്ത കാര്യങ്ങൾ ആവർത്തിക്കാൻ കഴിയില്ല എന്നും പാപ്പ വ്യക്തമാക്കി. ഉക്രൈൻ മാത്രമല്ല മറ്റു പല നാടുകളും സംഘർഷത്തിലാണ് എന്ന ഇന്നത്തെ അവസ്ഥ പാപ്പ തുടർന്ന് വിശദീകരിച്ചു. സിറിയ 12-13 വർഷമായി യുദ്ധത്തിലാണ്. യമനിൽ 10 വർഷത്തിലേറെയായി പോരാട്ടം നടക്കുന്നു. മ്യാൻമാറിനെക്കുറിച്ച് ചിന്തിക്കൂ. മാതൃരാജ്യത്തുനിന്ന് പുറത്താക്കപ്പെട്ടതിനാൽ ലോകം മുഴുവൻ അലഞ്ഞു നടക്കുന്ന പാവപ്പെട്ട റോഹിംഗ്യൻ ജനതയെക്കുറിച്ച് ചിന്തിക്കൂ. ലത്തീനമേരിക്കയിൽ സർവത്ര എത്രയെത്ര യുദ്ധവേദികൾ. അതെ, അവയുണ്ടാക്കുന്ന ശബ്ദകോലാഹലത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്ന യുദ്ധങ്ങളുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ലോകം മുഴുവൻ യുദ്ധത്തിലാണ്, സ്വയം നശിക്കുകയാണ്. നാം ഗൌരവമായി ചിന്തിക്കണം, ലോകം സ്വയം നശിക്കുകയാണ്. കൃത്യസമയത്ത് നമുക്ക് നിർത്താം. പാപ്പ സ്ത്രീകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. അവർ കുട്ടികളെ വളർത്തുന്നു, ചിലപ്പോൾ അവർ ഒറ്റയ്ക്കാണ്, പക്ഷേ അവർക്ക് ഒരു രാജ്യം സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. സ്ത്രീകൾ കഴിവുള്ളവരാണ്, നമ്മളിത് ഗൌരവമായി എടുക്കണം. സൌന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെ പരസ്യത്തിനായി ഉപയോഗിക്കേണ്ടവരല്ല സ്ത്രീകൾ. ഇത് സ്ത്രീക്ക് അപമാനമാണ്. സ്ത്രീ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവളാണ്. ഫ്രഞ്ച് റേഡിയോയുടെ പ്രതിനിധിയായിരുന്ന നാലാമത്തെ ചോദ്യകർത്താവ് സ്വവർഗ പ്രേമത്തെ കുറ്റകൃത്യമായി കണക്കാക്കുന്നതിനെതിരായ പാപ്പായുടെ നിലപാടുമായി ബന്ധപ്പെട്ടതായിരുന്നു ചോദ്യം. പാപ്പ സന്ദർശിച്ച കോംഗോയിലും ദക്ഷിണ സുഡാനിലും കുടുംബങ്ങൾ സ്വവർഗ പ്രേമത്തിന് അംഗീകാരം നൽകുന്നില്ല. കിൻഷാസയിൽ താൻ 5 സ്വവർഗാനുരാഗികളെ കണ്ടുമുട്ടിയെന്നും അവർ തിരസ്കൃതരും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും ആണെന്നും മാതാപിതാക്കളുടെ മതപരമായ ബോധ്യങ്ങളാണ് ഈ തിരസ്കരണത്തിന് കാരണമെന്നും അവർ തന്നോട് വിശദീകരിച്ചുവെന്നും അവർ അശുദ്ധാത്മബാധിതരാണെന്ന് കരുതുന്ന അവരുടെ കുടുംബം അവരെ ഭൂതോച്ചാടനം നടത്തുന്ന പുരോഹിതരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുവെന്നും ബ്രൂസ് ദ ഗാൽസാൻ വിശദീകരിച്ചു. ആകയാൽ ഇപ്പോഴും തങ്ങളുടെ മക്കളെ തള്ളിപ്പറയുന്ന കോംഗോയിലെയും ദക്ഷിണ സുഡാനിലെയും കുടുംബങ്ങളോട് എന്താണ് പറയാനുള്ളത്? മെത്രാന്മാരോടും പുരോഹിതന്മാരോടും എന്താണ് പറയാനുള്ളത്? ഇതായിരുന്നു ചോദ്യം. സ്വവർഗപ്രേമിയായ ഒരു വ്യക്തി ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നു. അവനെ വിധിക്കാൻ ഞാൻ ആരാണ് എന്ന് താൻ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചോദ്യം ബ്രസീൽ സന്ദർശനം കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ തന്നോട് ഉന്നയിക്കപ്പെട്ടപ്പോൾ താൻ പറഞ്ഞത് പാപ്പ അനുസ്മരിച്ചു. സ്വവർഗ സ്നേഹപ്രവണതയുള്ള കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിലായിരിക്കാൻ അവകാശമുണ്ടെന്നും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ലെന്നും താൻ അയർലൻഡിൽ നിന്നുള്ള മടക്കയാത്രയിൽ പറഞ്ഞതും പാപ്പ സൂചിപ്പിച്ചു. സ്വവർഗപ്രേമത്തെ കുറ്റകരമായി അവതരിപ്പിക്കുന്നത് അവഗണിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഏതാണ്ട് 50 നാടുകളിൽ ഇത് കുറ്റകരമാണ്. 10 നാടുകളിൽ അത് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ഇത് ശരിയല്ല. സ്വവർഗപ്രേമ പ്രവണതയുള്ളവരും ദൈവമക്കളാണ്. ദൈവം അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ നിന്ന് അവരെ തുണയ്ക്കുന്നു. അഹിതങ്ങളായ പലവിധ സാഹചര്യങ്ങളാൽ ചിലർ ഈ അവസ്ഥയിലാണെന്നത് ശരിയാണ്. എന്നാൽ അത്തരമൊരു വ്യക്തിയെ അപലപിക്കുന്നത് പാപമാണ്. സ്വവർഗപ്രേമികളെ കുറ്റവാളികളാക്കുന്നത് അനീതിയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. അവരെ പാർശ്വവത്കരിക്കരുത്. ബെനഡിക്ട് പാപ്പായുടെ മരണാനന്തരം സഭാ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ എന്നതിനെക്കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. ഓസ്ട്രിയയിലെ ORF TV ചാനലിന്റെ പ്രതിനിധി അലക്സാണ്ടർ ഹെക്ട് ആയിരുന്നു ചോദ്യകർത്താവ്. ബെനഡിക്ട് മാർപ്പാപ്പായുമായി എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എപ്പോഴും എന്റെ അരികിലുണ്ടായിരുന്നു, എന്നെ പിന്തുണച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അദ്ദേഹം അത് എന്നോട് പറയുമായിരുന്നു. ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഞാൻ സ്വവർഗാനുരാഗികളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. വിവാഹം ഒരു കൂദാശയാണെന്നതിനാൽ നമുക്ക് ഒരു കൂദാശ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഫ്രാൻസിൽ തുടക്കം കുറിച്ചതുപോലെ പൌരനിയമത്തിലൂടെ അവർക്ക് നന്മ ഉറപ്പാക്കാനാകും. വലിയ ദൈവശാസ്ത്രജ്ഞനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാൾ ബെനഡിക്ട് മാർ പാപ്പായുടെ സുഹൃത്തു മുഖേന പാപ്പായുടെ അടുത്ത് ചെന്ന് എനിക്കെതിരെ പരാതി നൽകി. ബെനഡിക്ട് പാപ്പ പേടിച്ചില്ല. അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന 4 ദൈവശാസ്ത്രജ്ഞരായ കർദിനാളന്മാരെ വിളിച്ചു പറഞ്ഞു, ഇതെന്നോട് വിശദീകരിക്കുക. അവർ അത് വിശദീകരിച്ചു. കഥ അങ്ങനെ അവസാനിച്ചു. ഒരു പരാതി വന്നപ്പോൾ ബെനഡിക്ട് പാപ്പ എങ്ങനെ നീങ്ങി എന്നതിന്റെ രസകരമായ ഒരു സംഭവകഥയാണിത്. പുതിയ മാർപ്പാപ്പ ചെയ്യുന്ന കാര്യങ്ങളിൽ ബെനഡിക്ട് പാപ്പ അസ്വസ്ഥനായിരുന്നുവെന്ന് പറയപ്പെടുന്ന ചില കഥകൾ കഥയില്ല കഥകളാണ്. തീർച്ചയായും എടുക്കേണ്ട ചില തീരുമാനങ്ങൾക്കായി ഞാൻ അദ്ദേഹവുമായി കൂടിയാലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. സ്വാർത്ഥ താൽപര്യ പൂരണത്തിന് ആഗ്രഹിക്കുന്നവരാണ് ബെനഡിക്ട് പാപ്പായുടെ മരണം മുതലെടുത്തതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനെ, ദൈവത്തിന്റെ മനുഷ്യനെ, സഭയുടെ വിശുദ്ധനായ പിതാവെന്ന് ഞാൻ പറയും, കരുവാക്കുന്നവർ അധർമ്മികളാണ്. അവർ കക്ഷി താൽപര്യക്കാരാണ്. അവർ സഭയുടെ ആളുകളല്ല. അവസാനത്തെ ചോദ്യം, നിസ്സംഗതയുടെ ആഗോളവത്കരണത്തിന് ഇരകളായ രണ്ടു രാജ്യങ്ങൾ സന്ദർശിച്ചു മടങ്ങുന്ന പാപ്പ ഇനിയും യാത്ര തുടരുമോ, അതിനുള്ള ആരോഗ്യമുണ്ടോ എന്നതിനെക്കുറിച്ചായിരുന്നു. സ്പെയിനിലെ ദേശീയ റേഡിയോയുടെ റോമിലെ പ്രതിനിധി ഹോർഹെ ബർസിയ അന്തേലോ ആയിരുന്നു ചോദ്യം ഉന്നയിച്ചത്. പാപ്പായുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നിസ്സംഗതയുടെ ആഗോളവത്കരണം എല്ലായിടത്തുമുണ്ട്. രാജ്യത്തിനകത്ത് നിരവധി ആളുകൾ തങ്ങളുടെ നാട്ടുകാരെയും സഹപൌരന്മാരെയും നോക്കാൻ മറന്നു. അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവരെ ഒരു മൂലയിലേക്ക് തള്ളുന്നു. ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഒരു ന്യൂനപക്ഷത്തിന്റെ കൈകളിലാണെന്ന് ഓർക്കുക. ഈ ആളുകൾ ദുരിതങ്ങളിലേക്ക് നോക്കുന്നില്ല. അവരുടെ ഹൃദയം അവരെ സഹായിക്കാൻ പ്രാപ്തരാക്കുന്നില്ല. ഇനി യാത്രയെക്കുറിച്ച്. അടുത്ത വർഷം ഇന്ത്യയിലേക്കായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സെപ്റ്റംബർ 23 ഞാൻ മർസിയയിലേക്ക് പോകും. മർസിയയിൽ നിന്ന് ഞാൻ മംഗോളിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ വർഷം മറ്റൊരു യാത്രയുള്ളത് ലിസ്ബണിലേക്കാണ്. തന്റെ യാത്രയുടെ മാനദണ്ഡവും പാപ്പ വിശദീകരിച്ചു. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളാണ് താൻ സന്ദർശനത്തിന് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ മറഞ്ഞുകിടക്കുന്ന യൂറോപ്പിനെ, ഇത്രയധികം സംസ്കാരമുള്ളതും എന്നാൽ അറിയപ്പെടാത്തതുമായ ഒരു യൂറോപ്പിനെ അല്പം അറിയാനും രാജ്യങ്ങളെ തുണയ്ക്കാനും വേണ്ടിയാണെന്ന് വ്യക്തമാക്കി. ഉദാഹരണത്തിന് അൽബേനിയ, ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ സ്വേച്ഛാധിപത്യം അനുഭവിച്ച രാജ്യം. പാപ്പ തുടർന്നു, എന്റെ തിരഞ്ഞെടുപ്പ് ഇതാണ്. ഞാൻ നിസ്സംഗതയുടെ ആഗോളവൽക്കരണത്തിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. കള ഒരിക്കലും നശിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ സഭാഭരണത്തിന്റെ തുടക്കത്തിലെ പോലെ അല്ല ഇപ്പോൾ. ഈ കാൽമുട്ട് അസ്വസ്ഥതയേകുന്നു, എങ്കിലും സാവധാനം മുന്നോട്ടു പോകുന്നു. എന്താകുമെന്ന് നോക്കാം. നന്ദി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഫ്രാൻസിസ് പാപ്പ കോംഗോ ദക്ഷിണ സുഡാൻ അപ്പസ്തോലിക പര്യടനം കഴിഞ്ഞ് മടക്കയാത്രയിൽ വിമാനത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ സംഭാഷണത്തിന്റെ സംഗ്രഹം. ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി. നമസ്കാരം.